ഒരു കത്തോലിക്കിൻ്റെ തുറന്നു പറച്ചിൽ. ഡാറ്റാനിയൻ എഡ്മണ്ട്സ്, USA. ഞാനൊരു ക്രൈസ്തവനായിരുന്നു എന്നതിൽ കവിഞ്ഞ് ഏതെങ്കിലും ഒരു നിയതമായ സഭാസമൂഹത്തിൽ അംഗമായി സ്വയം കരുതിയിരുന്നില്ല. എന്നാൽ 7-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ക്രൈസ്തവ വിശ്വാസത്തെ ഞാൻ പുതുതായ രീതിയിൽ നോക്കിക്കാണാൻ തുടങ്ങിയത്. ബാപ്റ്റിസ്റ്റ് വിശ്വാസികൾ നടത്തുന്ന സ്കൂളിൽ ആ സമയത്ത് എന്നെ ചേർത്തു എന്നതാണ് അതിനുള്ള കാരണം. എൻ്റെ അധ്യാപകരെല്ലാം ഇവാഞ്ചലിക്കൽ പ്രൊട്ടസ്റ്റൻറ്റ് വിശ്വാസികളും ബൈബിൾ വചനങ്ങൾ അറിവുള്ളവരുമായിരുന്നു. അവർ വചനം പഠിക്കുകയും ബൈബിൾ വിശ്വസ്തതയോടെ വായിക്കാൻ വിദ്യാർത്ഥികളെ പ്രേരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ ക്ലാസ് റൂം ചർച്ചകളിൽ ദൈവവചനം പലപ്പോഴും കടന്നു വരാറുണ്ട്. ഒരിക്കൽ സാഹിത്യ പഠനത്തിനിടെ ഒരു ചർച്ച നടന്നപ്പോൾ അത് കത്തോലിക്കർ ക്രൈസ്തവരാണോ എന്ന ഡിബേറ്റായി മാറി. കാരണം അനേകം ഇവാഞ്ചലിക്കൽ വിശ്വാസികൾ ചിന്തിക്കുന്നത് കത്തോലിക്കർ യഥാർത്ഥത്തിൽ ക്രൈസ്തവരല്ലെന്നാണ്. അവർ മാതാവിനെ ആരാധിക്കുകയും വിശുദ്ധരോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിന് കാരണമായി പറഞ്ഞത്. ഇവാഞ്ചലിക്കൽ വിശ്വാസികളായ എൻ്റെ പല സഹപാഠികളും ഈ വാദത്തിൽ ഉറച്ചു നിന്നു. പക്ഷെ അവർ പറയുന്നത് വിഡ്ഢിത്തമാണെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം എൻ്റെ ഗ്രാൻഡ്മ കത്തോലിക്ക വിശ്വാസിനിയാണ്, ആൻ്റി കത്തോലിക്ക സ്കൂളിൽ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അവർ രണ്ടുപേരും യേശുവിലുള്ള വിശ്വാസത്തിൽ വളരാൻ എന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. അതിനാൽ ആ ഡിബേറ്റ് അസംബന്ധമാണ് എന്നെനിക്കറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ അതിനെക്കുറിച്ച് ഗ്രാൻഡ്മായോടും ആൻ്റിയോടും ചോദിക്കാനായിരുന്നു എനിക്ക് തിരക്ക്. അങ്ങനെ മുത്തശ്ശിയെ സമീപിച്ചപ്പോൾ സംസാരത്തിനൊടുവിൽ മുത്തശ്ശി എനിക്ക് കത്തോലിക്ക മതബോധന ഗ്രന്ഥം തന്നു. ആ പുസ്തകം ഞാൻ ബൈബിളിനോടൊപ്പം വായിക്കാൻ തുടങ്ങി. പുതിയ നിയമത്തിലൂടെയും മതബോധനത്തിലൂടെയും കത്തോലിക്ക തർക്കശാസ്ത്രത്തിലെ പ്രധാന ആശയങ്ങളിലൂടെയുമെല്ലാം ഒരു കാര്യം ഞാൻ തിരിച്ചറിയാൻ തുടങ്ങി. യേശു സ്ഥാപിച്ച യഥാർത്ഥ സഭ കത്തോലിക്ക സഭയാണ്. പുതിയ നിയമത്തിൽ നിന്ന് തന്നെ അത് വ്യക്തമാകും. ഇതെനിക്ക് ബോധ്യപ്പെട്ടതോടെ ഒരു കത്തോലിക്കനാകാൻ ഞാൻ തീരുമാനിച്ചു. 2012 ഈസ്റ്റർ തലേന്ന് എൻ്റെ ഹൈസ്കൂൾ ബിരുദ പഠനത്തിൻ്റെ ആദ്യ വർഷം ഞാൻ മാമോദിസ സ്വീകരിച്ചു. അതോടൊപ്പം എൻ്റെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണവും നടന്നു. അന്നു മുതൽ ഞാൻ ഒരു ഉറച്ച കത്തോലിക്ക വിശ്വാസിയാണ്. കത്തോലിക്കനാകാനുള്ള കാരണങ്ങൾ. ഞാൻ കത്തോലിക്കനായതിന് പല കാരണങ്ങളുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. ഒന്നാമത്തേത് കത്തോലിക്ക സഭയുടെ സ്ഥിരതയാണ്. അമേരിക്കയിൽ തന്നെ 30,000 പ്രൊട്ടസ്റ്റൻ്റ് സഭകളുണ്ട്. അത്തരം സഭകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കത്തോലിക്ക സഭ ഒരിക്കലും അതിൻ്റെ പഠനങ്ങളിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല. 2,000 അത് ഒരേ പ്രബോധനങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ചില കാര്യങ്ങൾ കൂടുതൽ വികസനം പിന്നീട് വരുത്തുകയും പുതിയ മേഖലകളിൽ അടിസ്ഥാന പ്രബോധനങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് പുതിയ പ്രബോധനകൾ നൽകുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വിശുദ്ധ പൗലോസ് തൊട്ട് വിശുദ്ധ അഗസ്റ്റിനെയും വിശുദ്ധ ആൻസലത്തെയും വായിച്ച് ചെസ്റ്റർട്ടൺ വരെ എത്തിയാലും അതിനെല്ലാം ഒരു തുടർച്ചയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ആഖ്യാന ശൈലി സഭാജീവിതത്തിൽ ഭദ്രമായി സൂക്ഷിക്കപ്പെടുകയും സമ്പന്നമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ വ്യാഖ്യാന ശൈലി ഇങ്ങനെയാണ് പോകുന്നത്: മാനവ വംശമാണ് ദൈവത്തിൻ്റെ കുടുംബം, പക്ഷേ അത് കൃപയിൽ നിന്ന് പാപത്തിലേക്ക് വീണുപോയി. ദൈവത്തെക്കാളും മറ്റുള്ളവരെക്കാളും ഉയരത്തിൽ അത് അഹത്തെ പ്രതിഷ്ഠിച്ചു. അതിനാൽ ദൈവം സ്വന്തം ജനമായി ഇസ്രായേലിനെ തിരഞ്ഞെടുത്തു. മാനവ വംശത്തെ അഹത്തിൽ നിന്ന് രക്ഷിച്ച് അതിൻ്റെ യഥാർത്ഥ മഹത്വത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ. അവിടുത്തെ രക്ഷാകര പ്രവൃത്തികളുടെ പരകോടിയായിരുന്നു യേശുവിൻ്റെ ജീവിതവും മരണവും ഉദ്ധാനവും. മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനായി കാണപ്പെട്ട യേശു പൂർണ്ണ മനുഷ്യനായി അവതരിച്ച ദൈവമായിരുന്നു. അവിടുത്തെ നിരീക്ഷിച്ചാൽ വിരോധാഭാസവും രഹസ്യാത്മകതയും നിറഞ്ഞ ഒരാളാണെന്ന് തോന്നും. ശത്രുക്കളെ സ്നേഹിക്കുക, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ് തുടങ്ങിയ പ്രബോധനങ്ങൾ ഉദാഹരണമാണ്. എന്നാൽ തൻ്റെ എല്ലാ പ്രബോധനങ്ങളും തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു സഭയെ അവിടുന്ന് ഭരമേൽപ്പിച്ചു. അവിടുത്തെ രണ്ടാം വരവിനായി കാത്തിരിക്കുന്ന നാം സത്യം കാത്തുസൂക്ഷിക്കേണ്ടതിനായിട്ടാണ് ഇത്. അതെ, ഇതാണ് അടിസ്ഥാനപരമായി ക്രൈസ്തവികത. കത്തോലിക്ക സഭ മാത്രം അനിതര സാധാരണമായി ഈ കഥയുടെ തുടർച്ച നഷ്ടപ്പെടാതെ മുന്നോട്ടു പോകുന്നു. ക്രിസ്തുവിൻ്റെ അപ്പൊസ്തോലന്മാരുടെ മുറിയാത്ത പിന്തുടർച്ചയിൽ പത്രോസിൻ്റെ സിംഹാസനം കോട്ടം കൂടാതെ സംരക്ഷിച്ച് ദിവ്യബലി പോലുള്ള പുരാതന അനുഷ്ഠാനങ്ങൾ ഉയർത്തിപ്പിടിച്ച് താരതമ്യേന മറ്റ് പ്രൊട്ടസ്റ്റന്റ് സഭകളെല്ലാം അവയുടെ വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും കാറ്റിനൊത്തു മാറ്റിയിട്ടുണ്ട്. പക്ഷേ വിരോധാഭാസമെന്ന് തോന്നിയേക്കാവുന്ന പ്രബോധനങ്ങളൊന്നും കത്തോലിക്ക സഭ മാറ്റിയിട്ടില്ല. വിശുദ്ധ കുർബാനയിലെ യേശുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യം, വിശുദ്ധ കുമ്പസാരം, വനിതാ പൗരോഹിത്യം, ലൈംഗികത, ഗർഭനിരോധനം തുടങ്ങിയവയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ ഉദാഹരണമാണ്. ആംഗ്ലിക്കൻ സഭയിലോ മറ്റ് അകത്തോലിക്ക സഭകളിലോ ഒന്നും ഇത്തരം സ്ഥായിയായ പ്രബോധനങ്ങൾ നിങ്ങൾക്ക് കാണാനാവില്ല. കാലത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിലപാടുകൾ എടുക്കാൻ ആംഗ്ലിക്കൻ സഭ പോലുള്ള മറ്റ് സഭകൾ അനുവാദം നൽകുമെങ്കിലും കത്തോലിക്ക സഭ തൻ്റെ പ്രബോധനങ്ങളിൽ സത്യത്തിൻ്റെ കാവലാളായി തന്നെ നിൽക്കും. എല്ലാ മനുഷ്യരിലും സ്വാഭാവികമായി സത്യത്തിനായുള്ള ദാഹമുള്ളതുകൊണ്ട് മനുഷ്യൻ സത്യം തേടുമ്പോൾ അവന് ദൃഢതയും സ്ഥിരതയും നൈരന്തര്യവും ലഭിക്കണം. ഒരു സഭ ഒരു നാൾ ഒരു കാര്യം പഠിപ്പിക്കുകയും മറ്റൊരു നാൾ വേറൊന്ന് പഠിപ്പിക്കുകയും ചെയ്താൽ അതിനെ സത്യത്തിൻ്റെ തൂണെന്ന് വിശ്വസിക്കാനാവില്ല. എന്നെ കത്തോലിക്കനാക്കുന്ന രണ്ടാമത്തെ പ്രധാന കാരണം അതിൻ്റെ ദൃഢ സ്വഭാവമാണ്. ബൈബിളിൽ വിവരിക്കുന്ന സംഭവങ്ങളുടെയും പ്രതിബിംബങ്ങളുടെയും സമഗ്ര സ്വഭാവം പ്രൊട്ടസ്റ്റന്റ് സമൂഹങ്ങളിൽ നഷ്ടമായിരിക്കുന്നു. യേശുവിൻ്റെ യഥാർത്ഥ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലുള്ള വിശ്വാസം, വിശുദ്ധ കുമ്പസാരം, ശുശ്രൂഷപരമായ പൗരോഹിത്യം, പുരോഹിത വസ്ത്രങ്ങൾ, ആരാധന കീർത്തനങ്ങൾ, തിരികൾ, വിശുദ്ധ തൈലം തുടങ്ങി അനേകം കാര്യങ്ങൾ അവർക്കില്ല. പുതിയ നിയമ ക്രൈസ്തവഗീതയുടെ കൗദാശിക രൂപം പ്രൊട്ടസ്റ്റന്റ് സഭകളിൽ കാണാൻ കിട്ടുകയില്ല. പക്ഷേ ഓർക്കണം, പുതിയ നിയമത്തിലെ യേശു ഒരു ഭൂതമല്ല, അവിടുന്ന് മാംസവും രക്തവുമുള്ള മനുഷ്യനാണ്. ഉദ്ധാനശേഷവും താൻ മനുഷ്യനാണ് എന്ന് ശിഷ്യർക്ക് മുന്നിൽ തെളിയിക്കാനായി വറുത്ത മീൻ ഭക്ഷിക്കുന്ന യേശുവിനെ നാം കാണുന്നു. അതിനാൽ യേശു സ്ഥാപിച്ച കൂദാശകളോട് വിശ്വസ്തരായി നിലകൊള്ളാൻ സ്പർശനീയമായ അടയാളങ്ങൾ കത്തോലിക്ക സഭ നൽകുന്നു. കുന്തിരിക്കം, പുരോഹിത വസ്ത്രങ്ങൾ, തിരികൾ, സർവോപരി വിശുദ്ധ കുർബാനയിലെ തിരുവോസ്തിയും വീഞ്ഞും, ഇതെല്ലാം ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് അനുഭവിക്കാവുന്നവയാണ്. അത് നമ്മുടെ ശാരീരിക സ്വഭാവത്തിന് മനസ്സിലാക്കാൻ സാധിക്കുകയും അതുവഴി ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിലും നമ്മുടെ ഹൃദയങ്ങളിലും സന്നിഹിതനായ ക്രിസ്തു ഈ ഭൂമിയിൽ ശാരീരികമായി ദിവ്യകാരുണ്യ രൂപത്തിലും സന്നിഹിതനാണ്. ഈ അറിവുകൾ മാത്രമല്ല കത്തോലിക്ക സഭ സത്യമാണെന്ന് ബോധ്യപ്പെടാനുള്ള കാരണങ്ങൾ. എൻ്റെ വ്യക്തിപരമായ കണ്ടെത്തലുകളും അനുഭവങ്ങളും കത്തോലിക്ക സഭയാണ് സത്യം എന്ന് തെളിയിച്ചു. എങ്കിലും ഞാൻ ആരെയും നിർബന്ധിക്കുകയില്ല. പക്ഷേ സത്യം തേടുന്ന എല്ലാവരോടും അവർ തേടുന്ന വിശ്വാസ സംഹിതയിൽ ദൃഢതയും സ്ഥിരതയും ഉറച്ച വാസ്തവികതയും ഉണ്ടോ എന്ന് നോക്കാൻ ആവശ്യപ്പെടും. നിത്യസത്യം ഒരിക്കലും മാറാത്തതായിരിക്കണം. അതിനാൽ തന്നെ സത്യമെന്ന് അവകാശപ്പെടുന്ന വിശ്വാസം ഒരിക്കലും മാറാത്ത വാസ്തവികതയിൽ അടിസ്ഥാനപ്പെടുത്തിയതായിരിക്കണം. കത്തോലിക്ക വിശ്വാസം അതുതന്നെയാണ്. അതിനാൽ തന്നെയാണ് ഞാനൊരു കത്തോലിക്കനായിരിക്കുന്നതും. അകത്തോലിക്കരായ എൻ്റെ കുടുംബങ്ങളും സുഹൃത്തുക്കളും കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കണമെന്നും ഈ വിശ്വാസത്തിൽ ഒളിഞ്ഞിരിക്കുന്ന നിധികൾ കണ്ടെത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുകയും സ്ഥിരമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.